بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നിസായിലെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിശുദ്ധ വചനങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിജ്ഞാനത്തിൻ്റെ, ഈ ഇൽമിൻ്റെ പ്രാധാന്യം നാം കഴിഞ്ഞ ക്ലാസുകളിൽ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എല്ലാ ജനങ്ങളും ഈ അറിവുകൊണ്ട്, വിജ്ഞാനം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇൽമിൻ്റെ നിസ്ഫാണ്, ഇൽമിൻ്റെ പകുതിയാണ് അനന്തരാവകാശ ശാസ്ത്രം എന്നും സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ പോലുള്ള പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വിശദമായി വിശദീകരിച്ച, വിവരിച്ച നിയമങ്ങളാണ് അനന്തരാവകാശ നിയമങ്ങൾ. വലിയ പ്രാധാന്യമാണ് പണ്ഡിതന്മാർ ഈ ശാസ്ത്രത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം മുമ്പ് ക്ലാസുകളിൽ സൂചിപ്പിച്ചത് പ്രകാരം ഈ അധ്യായം, ഈ വിജ്ഞാനം കർമ്മശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു അധ്യായമാണെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം കാരണം പണ്ഡിതന്മാർ ഈ വിഷയത്തെ മാത്രം ആസ്പദമാക്കി ഗ്രന്ഥങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു കാവ്യരൂപത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അല്ലാമ റഹബി എഴുതിയ അർറഹബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. മൂന്ന് ആയത്തുകളാണ് അനന്തരാവകാശ ശാസ്ത്രത്തിന്റെ ആയത്തുകൾ. ഇൽമുൽ ഫറായിദിന്റെ, ഇൽമുൽ മവാരിഖിന്റെ ആയത്തുകൾ എത്രയാണ്? മൂന്ന് ആയത്തുകൾ. സൂറത്തുൻ നിസായിലെ 11, 12, പിന്നീട് അവസാനത്തെ ആയത്തായ 176-ാമത്തെ ആയത്ത്. സൂറത്തുൻ നിസായിലെ 176-ാമത്തെ ആയത്ത്. ഇത് മൂന്നും കൂടിയാൽ അനന്തരാവകാശ ആയത്തുകൾ പൂർത്തിയായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സന്താനങ്ങൾക്ക് അർഹമായ വീര്യത്തെക്കുറിച്ച് പഠിച്ചു. യൂസിക്കും അല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദകരി മിസ്ലു ഹബ്ബിൽ ഉൻസയൈൻ. നിങ്ങളുടെ സന്താനത്തിന്റെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ നിർദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. യൂസിക്കും അല്ലാഹു, അല്ലാഹു വസീയത്ത് ചെയ്യുന്നു. എന്താണ് വസീയത്ത്? ലിദ്ദകരി മിസ്ലു ഹബ്ബിൽ ഉൻസയൈൻ, രണ്ട് പെൺമക്കളുടെ അവകാശമാണ് ഒരു ആണിന്, ഒരു ആൺമകന് രണ്ട് പെൺമക്കളുടെ അവകാശമാണ്. ലിദ്ദകരി മിസ്ലു ഹബ്ബിൽ ഉൻസയൈൻ എന്ന് പറയുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും, മക്കളായ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ ഇരട്ടി അവകാശം പുരുഷനും പകുതി അവകാശം സ്ത്രീക്കും. എന്നാൽ പുരുഷന്മാരില്ലാതെ ആൺമക്കളില്ലാതെ പെൺകുട്ടികൾ മാത്രമാണെങ്കിലും അപ്പോഴാണ് ശേഷം വരുന്ന നിയമം സാധ്യമാകുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ആൺമക്കളില്ലാതെ പെൺകുട്ടികൾ മാത്രമായിരിക്കെ രണ്ടു പേരിൽ കൂടുതലുള്ള പെൺകുട്ടികൾ ആകുമ്പോൾ ഫലഹുന്ന സുൽസാമാത്തറ. കഴിഞ്ഞ നോട്ടിന്റെ നോട്ടിലാണ് ഈ ആയത്ത് കൊടുത്തിട്ടുള്ളത്. ഫലഹുന്ന സുൽസാമാത്തറ, രണ്ട് പെൺമക്കളിൽ കൂടുതലാണെങ്കിൽ പെൺകുട്ടികൾക്ക് എത്രയാണ്? സുലുസാമാത്തറ, സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും. സുലുസാമാത്തറ, സുലുസ് എന്ന് പറഞ്ഞാൽ മൂന്നിലൊരു ഭാഗം, സുലുസാനി മൂന്നിൽ രണ്ട് ഭാഗം. എന്നാൽ ഖുർആനിൽ രണ്ടിൽ കൂടുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിലോ? ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു, സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് പെൺമക്കൾക്കും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്തിന്റെ മൂന്ന് രണ്ട് ഭാഗവും നിശ്ചയിച്ചു കൊടുത്തു. ഇതാണ് ഇതിന്റെ പ്രമാണം. പക്ഷെ രണ്ടിന്റെ കൂടുതലുണ്ടെങ്കിലോ? ഖുർആനാണ് തെളിവ്. രണ്ടാണെങ്കിലോ? ഗണ്ഡിതമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖുർആനിൽ നിന്ന് വേറെ ആയത്തുകളിൽ നിന്ന് അത് മനസ്സിലാകുന്നു. ഏതാണ് ആയത്ത്? സൂറത്തുൽ നിസായിലെ അവസാനത്തെ ആയത്ത്. എന്താണത്? രണ്ട് സഹോദരിമാരുണ്ടെങ്കിൽ, രണ്ട് സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക്, അതായത് ഒരാൾ മരിച്ചു, അയാൾക്ക് രണ്ട് സഹോദരിമാർ മാത്രമേ ഉള്ളൂ, അങ്ങനെയാകുമ്പോഴോ അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉണ്ട്. സ്വത്തിന്റെ രണ്ട് ഭാഗം, മൂന്ന് ഭാഗത്തിന്റെ രണ്ട് ഭാഗമുണ്ട്. അപ്പൊ മൂന്ന് രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക്, അതായത് സഹോദരിമാർക്ക്, രണ്ട് സഹോദരിമാർക്ക് ഇങ്ങനെ അവകാശമാകുമ്പോൾ പിന്നീട് രണ്ട് പെൺമക്കൾക്കാണ് അവർക്ക് അവരെക്കാൾ കൂടുതൽ പ്രാധാന്യവും അതുപോലെ തന്നെ മുൻഗണനവും. അതുകൊണ്ട് തന്നെ രണ്ട് പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്കും സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം നൽകണമെന്ന് ഖുർആനിന്റെ വെളിച്ചത്തിൽ അതുപോലെ തന്നെ ഹദീസ് ഗണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ആ ആയത്തുകളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ആ ആയത്തിന്റെ ഒരു ഭാഗം മാത്രം പറയുകയാണ്. ഫഇൻ കാനത ഇത്നതൈനി, മരിച്ച ആൾക്ക് പിതാവില്ല, ആൺമകനില്ല, മക്കളില്ല, എന്നാൽ അയാൾക്ക് രണ്ട് സഹോദരിമാരുണ്ട്. ഫഇൻ കാനത ഇത്നതൈനി, ആ സഹോദരിമാർ രണ്ടുപേരാണെങ്കിൽ ഫലഹുമാ അസ്സുലുസാനി മിമ്മാ തറക്, അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉണ്ട്. സഹോദരിമാർക്ക് അത് അവരെക്കാൾ കൂടുതൽ അടുപ്പമുള്ളവരാണ് ആര്? രണ്ട് പെൺമക്കൾ. അപ്പൊ രണ്ട് പെൺമക്കൾക്കാണ് ഈ അവകാശത്തിന് കൂടുതൽ അർഹത എന്നൊക്കെ പണ്ഡിതന്മാര് ഖിയാസ് ചെയ്ത്, ആയത്ത് അടിസ്ഥാനത്തിൽ ഖിയാസ് ചെയ്തുകൊണ്ട് സ്ഥിരപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വ്യക്തമായ ഹദീസുണ്ട്, സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം ആരൊക്കെയാണ് ബാക്കി അവകാശികളായി? ഹദീസ് നമ്മൾ പഠിച്ചല്ലോ, രണ്ട് പെൺമക്കൾ, ഭാര്യ, പിന്നീട് സഹോദരൻ. മക്കൾക്ക് ആരായി മാറും? അയാൾ എളാപ്പ മൂത്താപ്പ അഥവാ അമ്മായി മാറും. അമ്മിന് ബാക്കി, മാതാവിന് എത്രയാണ്? എട്ടിൽ ഒന്ന്. കുട്ടികളുണ്ടെങ്കിൽ എട്ടിൽ ഒന്നാണ്. രണ്ട് പെൺമക്കൾക്കോ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം നൽകി. ഇതാണ് ഇതിന്റെ പ്രമാണം. വാഹിദത്തൻ, ഇത് രണ്ടോ രണ്ടിൽ കൂടുതലുള്ള പെൺമക്കൾക്ക്, എന്നാൽ ഒറ്റ പെൺകുട്ടിയാണെങ്കിലോ? ഫലഹൻ നിസ്ഫു, വളരെ കൃത്യമാണ്, അവൾക്ക് സ്വത്തിന്റെ പകുതിയാണ് അവകാശം. സ്വത്തിന്റെ പകുതിയാണ് അവകാശം. നമ്മൾ ഈ നിയമങ്ങളൊക്കെ ഈ തഫ്സീർ ഇബ്നു കസീർ ഒക്കെ വായിച്ച ശേഷം വീണ്ടും ആയത്തിലേക്ക് മാത്രം പോയി ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവകാശം പറയണം. മനസ്സിലായി? നമുക്ക് ഈ സംഗതി പഠിച്ചോ പഠിച്ചില്ല എങ്ങനെ മനസ്സിലായാൽ, ആയത്തിന്റെ വിശദീകരണം പഠിച്ചു, വായിച്ചു ഒരുമിച്ച്, അതിനുശേഷം സ്വന്തം വിലയിരുത്താൻ വേണ്ടിയിട്ട് ആയത്ത് ഇങ്ങനെ കാണാതെ പഠിച്ചല്ലോ. ആ ആയത്ത് ചൊല്ലുക, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും നമ്മൾ ഓർക്കുക. വലി അബോയി, ഇന്ന് ഇൻഷാല്ല പഠിക്കാൻ പോകുന്ന ആയത്താണ്. വലി അബോയി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. വലി അബോയി, അബവാനി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. അബ് എന്ന് വെച്ചാൽ എന്താണ്? പിതാവ്. അബവാനിയോ? മാതാപിതാക്കൾ. അപ്പൊ എന്തുകൊണ്ടാണ് ശരിക്ക് മാതാവിന്റെ പറയുക അറബിയിൽ? ഉമ്മ എന്നാ പറയും. അറബി ഭാഷയിൽ വാപ്പാക്കണൽ, വാപ്പ എന്ന പദത്തിന് കൂടുതൽ ബലം നൽകിക്കൊണ്ട് അറബിയിൽ മിംബാബി തഗ്‌ലീബ് എന്ന് പറയും. സാധാരണ പറയാറുണ്ട് അൽ ഖമറാൻ, രണ്ട് ചന്ദ്രൻ എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഉദ്ദേശം എന്താണ്? ചന്ദ്രനും സൂര്യനും, സൂര്യനും ചന്ദ്രനും ഉദ്ദേശം അൽ ഖമറാനി. അതുപോലെ തന്നെ അൽ അബവാനി അതിൽപ്പെട്ടതാണ്. അതുപോലെ അൽ അസ്വദാനി, ദീർഘകാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പാചകം ചെയ്തിട്ടില്ല. എന്തായിരുന്നു നിങ്ങളുടെ ഭക്ഷണം ചോദിക്കപ്പെട്ടപ്പോൾ ആയിഷ എന്ന് പറഞ്ഞത്? അൽ അസ്വദാൻ, രണ്ട് കറുത്ത ഭക്ഷണങ്ങളാണ് ഞങ്ങൾ ആഹരിക്കരുത്. എന്താണ് രണ്ട് കറുത്ത ഭക്ഷണങ്ങൾ? അത്തമ്രു വൽ മാ, ഈത്തപ്പഴവും വെള്ളവും. ഈത്തപ്പഴത്തിന്റെ കളറ് കറുത്തതായിരിക്കാം, വെള്ളത്തിന്റെ കളർ എന്താണ്? കറുത്തതല്ലല്ലോ. അപ്പൊ ഈത്തപ്പഴത്തിന്റെ കറുപ്പിന് കറുപ്പിന് മുൻഗണന നൽകിക്കൊണ്ട് ഒരു പ്രയോഗം, അതിനാൽ മുൻബാബി തഗ്‌ലീബ് എന്ന് അറബിയിൽ പറയാം. ഏതായാലും വലിയ അബവൈനി, മാതാപിതാക്കൾക്ക് കുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസ്, അവരിൽ ഓരോരുത്തർക്കും സ്വത്തിന്റെ ആറിലൊന്നാണ് അവകാശം. എപ്പോഴാണ് ഒരു കണ്ടീഷനുണ്ട്? മിമ്മാ തറക്ക, അതായത് ആ മരിച്ച ആൾ വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് അവകാശം എത്രയാണ്? ആറിലൊന്ന്. ഇൻ കാന ലഹു വലദ്, ഇൻ അതാണ് ഷർത്തിന്റെ ഇന്നാണത്. ഇൻ കാന ലഹു വലദ്, ഈ മരിച്ച ആൾക്ക് വലദ് സന്താനമുണ്ടെങ്കിൽ, മാതാപിതാക്കൾക്ക് സ്വത്തിന്റെ ആറിലൊന്ന് അവകാശപ്പെടണമെങ്കിൽ എന്താണ് അതിന്റെ നിബന്ധന, ഷർത്ത്? ആ മരിച്ച ആൾക്ക് എന്ത് വേണം? സന്താനം വേണം. സന്താനം വലതിന് വെച്ചാൽ ആണും പെട്ട് പെണ്ണും പെട്ട്. അതുകൊണ്ട് യൂസിക്കുമുള്ളാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ ആൺമക്കളെ സംബന്ധിച്ച് ഇനി അള്ളാഹു വസീസ് ചെയ്യുന്നതല്ല. അത് അരക്കപ്പെട്ട് പണ്ഡിതന്മാരെ പറയുന്നു, ആൺമക്കളും പെൺമക്കളും ഔലാദിൽപ്പെട്ടു. ഔലാദി അരക്കപ്പെട്ടു, ദക്കറും പെട്ടു, ഉൻസയും പെട്ടു, സ്ത്രീയും പെട്ടു, പുരുഷനും പെട്ടു. ഞെക്കുല്ലഹു വലദുൻ, മരിച്ച ആൾക്ക് വലതില്ലെങ്കിലോ, മക്കളില്ലെങ്കിലോ, വവരിസഹു അബവാഹു, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്, മകൻ മരിച്ചു, ഈ മകന് ആരില്ല? മക്കളില്ല. മാതാപിതാക്കൾക്ക് ഫലി ഉമ്മിഹി സുൽത്ത്, ഉമ്മാക്കെന്നാൽ സ്വത്തിന്റെ മൂന്നിൽ ഒന്നാണ്. മക്കളുണ്ടെങ്കിലോ സ്വത്തിന്റെ ആറിൽ ഒന്ന്. ശരി, ഇനി നമ്മൾ സങ്കല്പിക്കുകയാണ്, ഒരാൾ മരിച്ചു, ഇൻഷാല്ല അതിന്റെ എക്സസൈസസ് വരുന്നുണ്ട്, തമാരീൻ വരുന്നുണ്ട്, ഇൻഷാല്ല ബോർഡിൽ എഴുതിയിരിക്കും. അതിന് മുമ്പ് നമ്മൾ ഈ തഫ്സീറൊക്കെ വായിക്കുന്നതിന് മുമ്പ് ഈ മസല പറഞ്ഞ് നമുക്ക് ഇൻഷാല്ല തഫ്സീറിലേക്ക് കടക്കാം. ഒരാൾ മരിച്ചു, അയാൾക്ക് സന്താനമുണ്ട്. സന്താനമുണ്ടെങ്കിൽ വാപ്പയോ ഉമ്മയോ കൂടെയുണ്ട്. അപ്പം ഉപ്പ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഒരു മകളും പിതാവും ജീവിച്ചിരിപ്പുണ്ട്. ഒരു മകൾ മാത്രമേ ഉള്ളൂ, പിതാവും ഉണ്ട്. ഈ മകൾക്ക് എത്രയാണ് അവകാശം? നിസ്ഫ്. എന്താണ് തെളിവ്? വഇൻ കാനത് വാഹിദത്തൻ ഫലഹ നിസ്ഫ്, ഒറ്റ മകളാണെങ്കിൽ അവൾക്ക് പകുതി അവകാശമാണ് ഖുർആൻ പറയുന്നു. ശരി, മകളുണ്ടല്ലോ, പിതാവിന് എത്ര അവകാശം? സ്വത്തിന്റെ ആറിലൊന്ന്. എന്താ തെളിവ്? വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. അപ്പോ ബിൻത്ത്, എന്താ ബിൻത്ത് വെച്ചാൽ? മകൾ. ശരി, ഇവിടെ അബു ഉണ്ട്, എന്താ വെച്ചാൽ പാപ്പ, ഉപ്പ, പിതാവ്. ശരി, സ്വത്തിന്റെ പകുതി അവകാശം ആർക്കാണ്? ആർക്കാണ്? മകൾ. ഉപ്പാക്ക് എത്രയാണ്? ആറിലൊന്ന്. നമ്മൾ പഠിച്ചാണല്ലോ ആറിലൊന്ന് പകുതി എന്നൊക്കെ അറബിൽ ഇങ്ങനെ എഴുതുന്നത്. ശരി, ഇതിന്റെ കൂടെ, ശരി, ഇതിപ്പം ആറ് ഈ സ്വത്ത് ആറ് ഓഹരി ആറ് ഭാഗമാക്കുകയാണെങ്കിൽ മകൾക്ക് എത്രയാണ്? പകുതി എന്ന് പറയുമ്പോൾ മൂന്ന്. ഉപ്പാക്കോ? ഒന്ന്. ശരി, ബാക്കി എത്ര അവകാശമുണ്ട്? രണ്ട് അവകാശമുണ്ട്. ഈ രണ്ട് അവകാശം ആർക്കാണ് പോവുക? അതും ഈ മരിച്ച ആളുടെ പിതാവിലേക്കാണ് പോവുക. അതിന്റെ തെളിവ് എന്താണ്? അതിന്റെ തെളിവാണ് നമ്മൾ ആദ്യത്തെ നോട്ടിൽ എഴുതിട്ടുണ്ടോ എനിക്കറിയില്ല, എഴുതിട്ടുണ്ടാവും ഇൻഷാല്ലാ. ഇല്ല, ഏതായാലും ഇൻഷാല്ലാ വരും നോട്ടിൽ ഇൻഷാല്ലാ അത് ഉണ്ടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിശ്ചയിക്കപ്പെട്ട നിർണിത കണക്ക് പ്രകാരം അവകാശങ്ങൾ അവരുടെ അവകാശികൾക്ക് നൽകുക. ഫമാ ബഖിയ ഫലി ഔല റജുലിൻ ദക്കർ. നിശ്ചിത കണക്ക് പ്രകാരം അവകാശികൾക്ക് സ്വത്ത് ഭാഗം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഏറ്റവും കുടുംബബന്ധമുള്ള അടുപ്പമുള്ള പുരുഷനാണ് പോകേണ്ടത്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ബാക്കി, അൽ ബാക്കി അറബിയില് അൽ ബാക്കി ആർക്കാണ്? വാപ്പാക്കാണ്, പിതാവിനാണ്. എത്രയാണ് ബാക്കി? രണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്ക് ഉണ്ടോ? ഇവിടെ തെളിവ് ഖുർആന്, ഖുർആന് ഇവിടെ ഹദീസ്. ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു തഖ്സീമാണ് ഈ തഖ്സീം. ഇൻഷാല്ലാ അതിന്റെ ഉദാഹരണങ്ങൾ ഭാവിയിൽ, ഭാവിയല്ല ഇന്ന് തന്നെ ഇൻഷാല്ലാ ഇത് തുടങ്ങുന്നതാണ്. ഓരോ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ പഠനരീതി വിശദീകരിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. തിയറിയും പ്രാക്ടിക്കലും ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു പഠന രീതിയാണ്. അറബിയിൽ പറയും അന്നവരിയ വത്തത്ബീഖ്. നമ്മൾ നവരിയായിട്ടും തത്ബീഖായിട്ടും ഇൻഷാല്ലാ ഈ ഇൽമു പഠിക്കുന്നതാണ്. അപ്പോ ഈ വിശദീകരണത്തെക്കാൾ, തഫ്സീറിനേക്കാൾ ഏറ്റവും പ്രധാനം എന്താണ്? ആയത്തിന്റെ ബാഹ്യമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക, വായിക്കാനും പഠിക്കുക, അർത്ഥം അറിയുകയും ചെയ്യുക. ശരി, ഇൻഷാല്ലാ നമ്മുടെ കൈവശമുള്ള ഈ നോട്ടിലേക്ക് നീങ്ങുക. ഖാല ഇമാം ഇബ്നു കഥീർ ഫി തഫ്സീരിഹി وانما استفيد كون الثلثين للبنتين من حكم الاختين في الايه الاخيره. അതായത് ഇമാം ഇബ്നു കഥീർ റഹ്മഹുള്ള നമ്മൾ നിർത്തിവെച്ച വിഷയം ഏതാണ്? അവസാനത്തെ വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറിയില്ല. അതായത് فإن كن نساء فوق اثنتين فلهن ثلث ما ترك. ഇത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, പെൺമക്കൾ രണ്ടിൽ കൂടുതലാണെങ്കിൽ അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ നിന്ന് ബാഹ്യമായി നമുക്ക് എന്തേ മനസ്സിലാവും? രണ്ടിൽ കൂടുതലുള്ള പെൺമക്കളുടെ അവകാശമാണ് ഇതിൽ നിന്ന് മനസ്സിലാവും. എന്നാൽ രണ്ട് പെൺമക്കൾ മാത്രമാണെങ്കിലോ, രണ്ടിൽ കൂടുതലില്ലെങ്കിലോ എന്താണ് ഇതിന്റെ അവസ്ഥ? അതാണ് ഇമാം ഇബ്നു കഥീർ റഹ്മഹുള്ള വിശദീകരിക്കുന്നത്. അപ്പൊ ചില പണ്ഡിതന്മാര് ഒരു വ്യാഖ്യാനം എന്താണ്, ഈ ഫൗക്ക് എന്ന വാക്ക് അത് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കൊടുത്തതല്ലാണ്. മനസ്സിലായോ? എന്താണ് ഫൈൻ കുഞ്ഞ നിസാൻ ഫൗക്ക സ്നേഹത്തെ, രണ്ട് പെൺമക്കളുടെ മുകളിൽ ഉണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ, അത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ഏതുപോലെ ഫദ്രിബു ഫൗക്കൽ ആന, നിങ്ങൾ ശത്രുക്കളുടെ, ഇസ്ലാമിക ശത്രുക്കളുടെ കഴുത്തുകളുടെ മീതെ നിങ്ങൾ വെട്ടുക. അപ്പൊ കഴുത്തുകളുടെ മീതെ വെട്ടുക എന്ന് പറഞ്ഞാലും കഴുത്തുകൾ വെട്ടുന്നതും ഒരേ അർത്ഥം. ഫൗക്ക് അവിടെയും ജായിദാണ്, അമിതമായി അല്ലെങ്കിൽ അധികമായി പറഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞത് എന്നൊരു വ്യാഖ്യാനം. പക്ഷെ ആ വ്യാഖ്യാനം ഇമാം ഇബ്നു കഥീർ തള്ളി. എന്താ കാരണം? ഇബ്നു കഥീർ റഹ്മഹുള്ള പറയുന്നു, വഹാദ ഗൈറു മുസല്ലമിൻ, ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. فانه ليس في القران شيء زائد لا فائده فيه وهذا ممتنع ഉപകാരമില്ലാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത, അധികമായി വരുന്ന ഒരു പ്രയോഗവും ഖുർആനിൽ ഇല്ല. وهذا ممتنع, ഇത് അസാധ്യമായ ഒരു വാദമാണ്. ഇത് ശരിയല്ല. അപ്പോൾ ഇബ്നു കഥീർ റഹ്മഹുള്ള പറയാണ്, കാരണം അദ്ദേഹം ഈ വാദത്തെ തള്ളിയല്ലോ, അപ്പോ രണ്ട് പെൺമക്കൾക്കും സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമാണെന്ന് അദ്ദേഹം തെളിവ് കൊണ്ടുവരണം. അതാണ് ഈ നോട്ടിൽ പറയുന്നത്, വഇന്നമസ്തുഫീദ كون الثلثين للبنتين من حكم أختين في الآية الأخيرة. سورة النساء الآية الأخيرة أوسانة آية രണ്ട് സഹോദരിമാരുടെ വിധി അള്ളാഹു പറഞ്ഞല്ലോ. രണ്ട് സഹോദരിമാർ മരിച്ച ആൾക്കുണ്ടെങ്കിൽ അയാൾക്ക് മക്കളുമില്ല പിതാവുമില്ല, രണ്ട് സഹോദരിമാർ ബാക്കിയുണ്ട്, എത്രയാണ് അവകാശം? അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം. ഫലഹുമത്തുലുസാനിമിമാത്തറക്ക്, ഈ ആയത്തിൽ നിന്നാണ് രണ്ട് പെൺമക്കളുടെയും വിധി നമുക്ക് മനസ്സിലായത്. പിടിയിട്ടില്ലേ? രണ്ട് പെൺമക്കളുടെ വിധി എങ്ങനെ മനസ്സിലായത്? സൂറത്തുൽ നിസായിലെ അവസാനത്തെ ആയത്തിൽ രണ്ട് സഹോദരിമാരുടെ വിധി പറഞ്ഞു. അപ്പോൾ രണ്ട് സഹോദരിമാരെക്കാൾ അവകാശമുണ്ട് ആർക്ക്? രണ്ട്. ഇതെന്താ പറയാനുള്ള കാരണം അറിയോ? ഇബ്നു അബ്ബാസിൽ നിന്ന് ഒറ്റപ്പെട്ട പണ്ഡിതന്മാര് അത് ഒറ്റപ്പെട്ടത് ശാദ്ദാണെന്ന് പറഞ്ഞ ഒരു രൂപായത്ത് പ്രകാരം രണ്ട് പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് സ്വത്തിന്റെ രണ്ടിൽ മൂന്നിൽ രണ്ട് അവകാശമല്ല, മറിച്ച് സ്വത്തിന്റെ പകുതി അവകാശമാണ് അർഹിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസിൽ നിന്ന് വന്ന ഒരു ഒറ്റപ്പെട്ട റിവായത്തുണ്ട്. അത് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണത്തിന് എതിരാണ്. അപ്പോൾ അവർക്ക് പകുതിയല്ല, മറിച്ച് അവർക്ക് അതിൽ കൂടുതലുണ്ട്. പകുതിയാണോ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമാണോ കൂടുതൽ? സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് കൂടുതൽ, സ്വത്തിന്റെ പകുതിയല്ല, അതിനേക്കാൾ അവർക്ക് അവകാശമുണ്ട്. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫലഹുമസ്സുലുസാനി മിമ്മാ തറക്ക്, രണ്ട് സഹോദരിമാർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമുണ്ടെങ്കിൽ അവരെക്കാൾ അവകാശവും അർഹതയുമുണ്ട് രണ്ട് പെൺമക്കൾക്ക് എന്ന് ഒരു സഹീഹായ ഖിയാസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഫഇന്നഹു തആല ഹകമ ഫീഹ ലിൽ ഉഖ്തൈനി ബിസ്സുലുസൈനി. നിങ്ങൾ ഇബാറത്ത് വായിക്കുമ്പോൾ, അറബി ഇബാറത്ത് വായിക്കുമ്പോൾ താഴെ താനോട്ട് നോക്കാതെ സ്വന്തം അർത്ഥം വെക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ സംശയമുണ്ടെങ്കിൽ മാത്രമാണ് താഴോട്ട് പോകേണ്ടത്. ഫഇന്നഹു തആല, അല്ലാഹു തആല, ആർക്കറിയാത്തത്? ഹകമ വിരിച്ചു, ഹുക്മ എന്ന് ആർക്കറിയാത്തത്? ഫീഹ അതിൽ, ഏതിൽ? ആ ആയത്തിൽ. ഏത് ആയത്തിൽ? സൂറത്തുൽ നിസാഇലെ അവസാനത്തെ ആയത്തിൽ. ലിൽ ഉഖ്തൈനി, രണ്ട് സഹോദരിമാർക്ക്. ബിസ്സുലുസൈനി, സ്വത്തിന്റെ മൂന്ന് രണ്ട് ഭാഗം വിരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമാണല്ലോ. വഇദാ വരിഥ, ഒരു വരിഥ വെട്ടുക. വഇദാ വരിഥൽ ഉഖ്താനി അസ്സുലുസൈനി, എന്താ അർത്ഥം? വഇദാ വരിഥൽ ഉഖ്താനി സുലുസൈനി, വഇദാ വരിഥ, അതായത് സ്വത്തിൽ നിന്ന് അവകാശം ലഭിച്ചാൽ, സ്വത്തിൽ നിന്ന് അവർക്ക് അവകാശപ്പെട്ടാൽ, ആർക്ക്? രണ്ട് ഉഖ്താൻ, രണ്ട് ഉഖ്തുകൾ അഥവാ രണ്ട് സഹോദരിമാർക്കും സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും അവകാശപ്പെട്ടാൽ, ഫല അൻ യരിസ അൽ ബിൻതാനി സുലുസൈനി ബിത്തരീഖിൽ ഔല, മുൻഗണനാക്രമം അനുസരിച്ച് രണ്ട് പെൺമക്കൾക്കാണ് അവരെക്കാൾ, രണ്ട് സഹോദരിമാരെക്കാൾ സ്വത്തിന്റെ മൂന്ന് രണ്ട് ഭാഗം അവകാശപ്പെടുന്നത്. അതാണ് ബിത്തരീഖിൽ ഔല, ബിത്തരീഖിൽ ഔല, അതായത് കൂടുതൽ അർഹത രണ്ട് പെൺമക്കൾക്കാണെന്ന്. അപ്പൊ ഈ സൂറത്തുൽ നിസായിലെ അവസാനത്തെ ആയത്തിൽ നിന്നാണ് രണ്ട് പെൺമക്കളുടെ അവകാശം നമുക്ക് ഖുർആനിലൂടെ മനസ്സിലായത്. ഹദീസിലൂടെ നമുക്ക് ഗണ്യമായി മനസ്സിലായിട്ടുണ്ട്, എന്നാൽ ഖുർആനിലൂടെ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. അതിനാണ് ഖിയാസുൽ ഔല എന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത്. വഖദ് തഖദ്ദമ ഫീ ഹദീസ് ജാബിരിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹകമ ലിബ്നതൈ സഅദി ابن الربيع بالثلثين. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് എന്ന് പറയുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഹദീസ് അല്ലേ? പിന്നെ ജാബിറിന്റെ ഹദീസ് പറയുന്നത് ജാബിർ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് ഉദ്ധരിച്ചത്. ആ ഏത് സഹാബിയാണോ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് ആ സഹാബിയിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഹദീഫു ജാബിർ, ഹദീഫു അബി ഹുറൈറ ഉദാഹരണം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇരു പെൺമക്കൾക്കും ബിസ്സുലുസൈനി സ്വത്തിന്റെ രണ്ട് ഭാഗവും വിധിച്ച് നൽകിയിട്ടുണ്ട്. കിതാബ് വസ്സുന്നത്തു അലാ ദാലിക്, കിതാബും സുന്നത്തും അതിന് തെളിവായിട്ടുണ്ട്. ഏതിന് തെളിവ്? ഏതിന് തെളിവ്? രണ്ട് പെൺമക്കൾക്കും സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉണ്ട് എന്നതിന് തെളിവായിട്ടുണ്ട്. ഒന്നാമത്തെ തെളിവ് മനസ്സിലായല്ലോ, എന്താണത്? സൂറത്തുൻ നിസാ അവസാനത്തായിട്ട് പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഇനി മൂന്നാമത്തെ തെളിവാണ് ഇബ്നു കസീർ രണ്ട് പെൺമക്കൾക്കും സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അവകാശമുണ്ട് എന്നതിന് തെളിവ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞല്ലോ, വൈൻ കാനത്ത് വാഹിദത്തൻ, മകൾ ഒരുത്തി ഒറ്റ മകളാണെങ്കിൽ, വാഹിദത്താണെങ്കിൽ അവളുടെ കൂടെ ആരുമില്ല, ഫലഹൻ നിസ്ഫു, അവൾക്ക് പകുതി അവകാശമെന്ന് പറഞ്ഞല്ലോ. ഇബ്നു കസീർ പറയുന്നു, ഫലഹു കാന ബിൽ ബിൻതൈനി നിസ്ഫു ലനസ്സ അലൈഹി അയ്ദാ, രണ്ട് പെമ്മക്കൾക്കും അതേ അവകാശമാണെങ്കിൽ, പകുതി അവകാശമാണെങ്കിൽ അള്ളാഹു അതും ഗണ്ഡിതമായി പറഞ്ഞേനെ. പക്ഷെ ഒറ്റ മകൾ, ഏക മകൾ, തനിയെയുള്ള മകൾ എന്നൊക്കെയാണ് പറഞ്ഞത്. വാഹിദത്തൻ, കൂടെ ആരുണ്ടാകാൻ പാടില്ല, അവൾക്കാണ് പകുതി അവകാശം. രണ്ട് പെമ്മക്കൾക്കും അങ്ങനെ അവകാശമുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞേനെ. എന്നിട്ട് പറയും, ഫൈൻ കുന്ന നിസാൻ ഫൗകസന തൈനി ഫലഹുന്ന തുലുസാ മാ തറക്, അള്ളാഹു അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഫലമ്മ ഹകമ ബിഹി ലിൽ വാഹിദതി അല ഇൻഫിറാദിഹാ, എന്നാൽ അള്ളാഹു എപ്രകാരം പകുതി അവകാശം ഏക മകൾക്ക് ഒറ്റക്കായിരിക്കെ വിധിച്ചപ്പോൾ, അതായത് ഒറ്റ മകളായിരിക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പകുതി അവകാശം വിധിച്ചത്. അങ്ങനെയായിരിക്കെ ദല്ല അല അന്നൽ ബിൻതൈനി ഫീ ഹുക്മി സലാത്ത്, രണ്ട് പെമ്മക്കളും മൂന്ന് പെമ്മക്കളുടെ വിധി തന്നെയാണ്, രണ്ട് പെമ്മക്കളുടെ വിധിയും മൂന്നിന്റെ വിധി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഏക മകൾക്ക് പകുതി അവകാശം എന്ന് അള്ളാഹു പറഞ്ഞു നിർത്തി. അതിനർത്ഥം ഒന്നിന് കൂടിയാൽ എത്രയാണ്? സ്വത്തിന്റെ മൂന്നിൽ രണ്ട് അവകാശമാണെന്ന് മനസ്സിലായി. ഇതൊക്കെ പറയുമ്പം ഒരു കാര്യം മനസ്സിലാക്കണം, കൂടെ ആരുണ്ടാകാൻ പാടില്ല, ആൺമക്കൾ ഉണ്ടാകാൻ പാടില്ല. ആൺമക്കൾ ഉണ്ടായാലോ ഇസ്ലാക്കാൻ മിസ്ലു ഹബ്ബിൽ ഉംസയൈൻ എന്നൊക്കെ മനസ്സിലായി. ഒരു പെരുവിന് വായിച്ച് നമുക്ക് ഇൻഷാല്ലാ ഉദാഹരണങ്ങളിൽ കടക്കാം. فقوله تعالى ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد ولأبويه ماذا بذلك لك لكل واحد منهما أبويه ولو رتركم السدس ستين ده آمل أمي مما ترك مغن بتيج بوايا إن كان له ولد إما رتشالك മകൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഥവാ സന്താനമുണ്ടെങ്കിൽ, അൽ അബവാനി ലഹുമാ ഫിൽ ഇർസി അഹ്വാൽ, മാതാപിതാക്കൾക്ക് സ്വത്ത് അവകാശത്തിൽ എത്ര അവസ്ഥയുണ്ട്? മൂന്നവസ്ഥയുണ്ട്. ഒന്നാമത്തെ അവസ്ഥ എന്താണ്? അൻ യജ്തമിഅ മഅൽ ഔലാദ് അഹദുഹാ അൻ യജ്തമിഅ മഅൽ ഔലാദ്, സന്താനങ്ങളോടൊപ്പം കുട്ടികളോടൊപ്പം മാതാപിതാക്കൾ ഒരുമിക്കുക. അതായത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒന്നുകിൽ കുട്ടികൾ ഉണ്ടാകുമ്പം കുട്ടികളും മാതാപിതാക്കളും ഉണ്ടാകും ഒരുമിച്ച്, അല്ലെങ്കിൽ മാതാപിതാക്കൾ മാത്രം കുട്ടികളില്ലാതെ, മാതാപിതാക്കൾ മാത്രം കുട്ടികളില്ലാതെ. മൂന്നാമത്തെ അവസ്ഥ എന്താണ്? മരിച്ച ആളുടെ സഹോദരന്മാരും മാതാപിതാക്കളും, സഹോദരന്മാരും മാതാപിതാക്കളും. ഇതിനൊക്കെ മൂന്ന് അവസ്ഥയാണ് ഉള്ളത്. ഒന്നാമത്തെ അവസ്ഥ എന്താണ്? മക്കളോടൊപ്പം മാതാപിതാക്കൾ ഉണ്ടാവുക, അതായത് മക്കളും ഉണ്ട് മരിച്ചയാളുടെ മാതാപിതാക്കളും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരിൽ ഓരോരുത്തർക്കും, ആരിൽ? മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും എത്രയാണ് അസ്സുദുസു, ആ സ്വത്തിന്റെ ആറിലൊന്നാണ് അവകാശം. ഫഇല്ലം യകുല്ലിൽ മയ്യിതി ഇല്ലാ ബിന്തുൻ വാഹിദ ഫുരിദ ലഹൻ നിസ്ഫു. എന്താ അർത്ഥം? ഫഇല്ലം യകുൻ, ഇവിടെ യക്കുൻ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരു യക്കുനെ വെട്ടിക്കളയാം. ഫഇല്ലം യകുൻ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയാണ്. ഇതൊക്കെ ശരിക്ക് ഇബ്നു കഥീർ ഇവിടെ ഉദ്ധരിച്ച മിക്ക വാക്കുകളുടെ അർത്ഥം സാധാരണക്കാരായ അറബി വായിക്കാൻ അത്യാവശ്യം മനസ്സിലാവുന്ന ആൾക്കാർക്ക് അർത്ഥം വെക്കാൻ പറ്റും. ഫഇല്ലം യകുൻ ലിൽ മയ്യിതി, ഒരു മയ്യിത്തിന് ഇല്ലെങ്കിൽ, ആരില്ലെങ്കിൽ, ഇല്ലാ ബിന്തുൻ വാഹിദ, ഒറ്റ മകളല്ലാതെ, ഏക മകളല്ലാതെ ആ മയ്യിത്തിന് പിന്നെ വേറെ ആരുമില്ല. ഫുരിദ ലഹൻ നിസ്ഫു, എന്താ ഫുരിദ പറഞ്ഞാൽ അവൾക്ക് കണക്കാക്കപ്പെട്ടു, നിശ്ചയിക്കപ്പെട്ടു, അന്നിസ്ഫു സ്വത്തിന്റെ പകുതി അവകാശം. ഇവിടെ രണ്ട് പദങ്ങളുണ്ട്, ശ്രദ്ധിക്കണം. ഒന്ന്, ഇവിടെ രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് ഫർദ് എന്ന് പറയും. ഫർദ് എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ വ്യക്തിക്കും ഓരോ അവകാശിക്കും നിശ്ചയിച്ചു കൊടുത്ത കണക്ക് പ്രകാരം അള്ളാഹു സുബ്ഹാനഹു നൽകിയ അവകാശം, നിശ്ചിത കണക്ക് പ്രകാരം നൽകിയ അവകാശത്തിന് എന്ത് പറയാം? ഫർമി എന്ന് പറയാം. നിശ്ചിത കണക്ക് പ്രകാരം നൽകാത്ത അവകാശം. ഇതുപോലെ ഇപ്പൊ ഇവിടെ വാപ്പാക്ക് ഉപ്പാക്ക് നിശ്ചിത കണക്ക് എന്താണ്? സ്വത്തിന്റെ ആറിലൊന്നാണ്. ഇനി കണക്കാക്കാതെ ബാക്കി വരുന്ന അവകാശമുണ്ട്, അതെന്താ പറയാ? അതിനാണ് തഅസീബ് എന്ന് പറയാം. എന്താണ് ഇത്? അനന്തരാവകാശ ശാസ്ത്രത്തിൽ രണ്ട് സാങ്കേതിക പദങ്ങളാണ്, ഒന്ന് ഫർമ്, ഒന്ന് തഅസീബ്. ഇവിടെ നമുക്ക് ഈ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഇവിടെ ഈ ഉദാഹരണത്തിൽ ഉപ്പാക്ക് പിതാവിന് ഫർമ് പ്രകാരം എത്രയാണ്? സ്വത്തിന്റെ ആറിലൊന്നാണ് അവകാശം. തഅസീബ് പ്രകാരം ഉപ്പാക്ക് ബാക്കിയാണ് അവകാശം. അതാണ് സ്വത്തിന് രണ്ട്, ആറിലൊന്ന് എത്രയാണ്? ഒന്ന്. മകൾക്ക് പകുതി, കാരണം ഒറ്റ മകളാണ്, ഏക മകളാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് പകുതി അവകാശമാണ് ഉള്ളത്. ഇബ്നു കഥീർ റഹ്മഹുല്ലാ നമ്മൾ ഇവിടെ ഉദ്ധരിച്ച ഉദാഹരണത്തിന് അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, മരിച്ച ആൾക്ക് മയ്യിത്തിന് ഏക മകൾ, ഒരു മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് എത്രയാണ് അവകാശം? ഫുരിദ ലഹ അന്നിസ്ഫു, അവൾക്ക് പകുതി അവകാശമാണ്. വലിൽ അബവൈനി ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസ്, മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും എത്രയാണ്? ആറിലൊന്നാണ്. വഅഖദൽ അബു സുദുസൽ ആഖറ ബിത്തഅസീബ്, എന്നർത്ഥം ബാക്കിയുള്ള, അതായത് വേറെയുള്ള, അഥവാ രണ്ടാമത്തെ ആറിലൊന്ന്. വലിൽ അബവൈനി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു, മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും ആറിലൊന്നുണ്ട്, ഇനി ബാക്കി വരുന്ന ആറിലൊന്നുണ്ടല്ലോ, അതാരെടുക്കുക? അത് പിതാവാണ് എടുക്കുക. ബി തഅസീബ്, തഅസീബിന്റെ അടിസ്ഥാനത്തിൽ. തഅസീബ് നിശ്ചയിച്ച നിശ്ചിത കണക്ക് പ്രകാരമല്ലാത്ത ഒരു അവകാശം. ഞാന് പറഞ്ഞല്ലോ ഇവിടെ ഒരു മകളുണ്ട്, പിതാവുണ്ട്, ഇനി ഉമ്മ ഉണ്ടെങ്കിലും, ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മക്ക് എത്രയാണ്? ഉമ്മക്കും ഒരു അവകാശമാണ് ആ ആറിലൊന്ന്. ബാക്കി വരുന്ന ഒരു അവകാശം ആർക്ക പോവുക? അപ്പോ വാപ്പാന്റെ പകുതി അവകാശമാണ് ആർക്കുള്ളത്? ഉമ്മാക്കുള്ളത്. ഈ ഉദാഹരണം പഠിച്ചാൽ ഇവിടെ ഉമ്മയും ഉമ്മാനെയും കൂട്ടിച്ചേർത്തിയാല് ഉമ്മാക്ക് ആറിലൊന്ന്, വാപ്പാക്ക് ആറിലൊന്ന്, പിന്നീട് ബാക്കി വരുന്നത് ആർക്കാണ്? അതും ഉപ്പാക്കാണ്. അതാണ് അദീത്തിന്റെ അടിസ്ഥാനത്തിൽ ഔലുലിൻ ദക്കറിൻ, ഏറ്റവും അടുത്ത പുരുഷനാണ് ബാക്കിയുള്ള അവകാശം പോകേണ്ടത് എന്ന് പറഞ്ഞു. അത് എത്രയാണ് കണക്കായില്ല, ആറിലൊന്നാണോ എട്ടിലൊന്നാണൊന്നും അറിയില്ല. അതുകൊണ്ടാണ് തഅസീബ് എന്ന് പറയാനുള്ള കാരണം. പണ്ഡിതന്മാർ പറയുന്നു തഅസീബിന്റെ അർത്ഥം ഇർസുൻ ബിലാ തഖ്ദീർ, തഖ്ദീർ ഇല്ലാതെ, ഒരു കണക്ക് പ്രകാരമല്ലാത്ത അവകാശം അതാവുന്നു. ബാക്കി വായിക്കുന്നു ഈ അവസ്ഥയിൽ പിതാവിന് രണ്ട് അവകാശങ്ങളാണ് ഒരുമിക്കുന്നത്. യുജ്മഉ ലഹു, ഒരുമിച്ച് നൽകപ്പെടുന്നു. രണ്ട് അവകാശം. ബൈനൽ ഫർദ് വത്തഅസീം, ഫർദ് പ്രകാരവും തഅസീം പ്രകാരവും പിതാവിന് എന്തുണ്ട്? അവകാശമുണ്ട്. ഫർദ് എത്രയാണ്? ആറിലൊന്ന്. എന്താ തെളിവ്? ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد. إن ولد ഇല്ലെങ്കിലോ ഉപ്പുണ്ട്, ഉപ്പുണ്ട്, ولدില്ല, അങ്ങനെ ആവുമ്പോൾ ഉപ്പാക്ക് ബാക്കി അവകാശമാണ്. തഅസീബ് മാത്രമേ ഉള്ളൂ. ഫർദ് പ്രകാരം ഉപ്പാക്ക് മക്കൾ ഇല്ലെങ്കിൽ ആറിലൊന്ന് അവകാശമില്ല. അതായത് ഒരു ഉദാഹരണം, അതിന് മുമ്പൊരു ആൺകുട്ടിയുടെ ഉദാഹരണം എടുക്കാം. ഒരു വാപ്പയുണ്ട്, ഒരു അബ്, ഒരു വാപ്പ, ഒരു മകൻ. ഇങ്ങനെയാവുമ്പോൾ സ്വത്ത് രണ്ട് അവകാശമാക്കി നമുക്ക് എടുക്കാം. അല്ല, രണ്ടല്ല, ആറിലൊന്ന് പറയുമ്പോൾ ആറ് അവകാശമാണല്ലോ. മകനുണ്ട്. ഈ മകൻ പറയുമ്പോൾ ആരെ മകനാണ്? മകൻ, ഉപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ മരിച്ച വ്യക്തിയിലേക്കാണ് ഒക്കെ പോകേണ്ടത്, ശരിയല്ലേ? അതുകൊണ്ട് കൺഫ്യൂഷൻ വരാൻ പാടില്ല. മകൻ മരിച്ചാണ് മകൻ, ഉപ്പ മരിച്ച ആളുടെ ഉപ്പ. ഇവിടെ ആറ് ഓഹരിയായി ഈ സ്വത്തിനെ തിരിച്ചു കഴിഞ്ഞാൽ, ഭാഗിച്ചാൽ ഉപ്പാക്ക് എത്രയാണ്? ആറിൽ ഒന്നാണ്. ആറെന്ന് പറയുമ്പോൾ ഒരു അവകാശം. ബാക്കി അഞ്ച് അവകാശം ആർക്കാണ്? ആൺമകനാണ്. മകനാണ്, മകനാണ് ഈ അഞ്ച് അവകാശം ബാക്കിയുള്ളത് പോകുക. ഇത് ഇപ്പൊ പെൺമക്കളുണ്ടെങ്കിലോ, ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ സ്വത്തിൽ ബാക്കി വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും ആ ബാക്കി സ്വത്ത് ആരിലേക്ക് പോകുന്നത്? പിതാവിലേക്ക് പോകുന്നത്. പക്ഷെ ആൺകുട്ടി ഉണ്ടാവുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഇതാണ് ഒന്നാമത്തെ അവസ്ഥ, മാതാപിതാക്കളുടെ ഒന്നാമത്തെ അവസ്ഥയാണ്. രണ്ടാമത്തെ അവസ്ഥ പെട്ടെന്ന് പറയാണ്, അൻ യൻഫരിദൽ അബവാനി ബിൽ മീറാത്ത്. അതായത് സ്വത്തിന്റെ അവകാശികളായി മാതാപിതാക്കൾ മാത്രമായി തീരുന്ന അവസ്ഥ. മക്കളില്ല, മാതാപിതാക്കൾ മാത്രമേ അവശേഷിക്കുന്നു. ഫയുഫ്റദു ലിൽ ഉമ്മി അസ്സുലുസു വൽഹാലതു ഹാദി. ഈ അവസ്ഥയിൽ, വൽഹാലതു ഹാദി എന്നാൽ ഈ അവസ്ഥയിൽ, ഉമ്മാക്ക് എത്രയാണ് ഫർള് നൽകപ്പെടുന്നത്? ഫർളായി സുലുസ്. ഉമ്മാക്ക് അവകാശം എത്രയാണ്? അതായത് സ്വത്ത് അവകാശികളായിട്ട് ഒരാൾ മരിച്ചു, അയാളുടെ മാതാപിതാക്കൾ മാത്രം, മക്കളില്ല, സഹോദരന്മാരില്ല, സഹോദരിമാരില്ല. അതുകൊണ്ട് തന്നെ ഈ ഉമ്മാക്ക് ഈ അവസ്ഥയിൽ എത്രയാണ്? സ്വത്തിന്റെ മൂന്നിലൊന്ന്. വയഖുദുൽ അബുൽ ബാഖി ബിത്തഅസീബിൽ മഹ്. സ്വത്തിന്റെ ബാക്കി ശുദ്ധ തഅസീബ് പ്രകാരം ഫർദ് കലരാതെ പിതാവും എടുക്കുന്നു. അപ്പൊ ബാക്കി സ്വത്ത് പൂർണ്ണമായും, അങ്ങനെ തഅസീബിൽ മഹ് എന്ന് പറഞ്ഞു, പൂർണ്ണമായും ആർക്കാ പോവുക? ഉപ്പയിലേക്കാണ്, വാപ്പയിലേക്കാണ് പോകുക. അപ്പൊ നമുക്കത് സങ്കല്പിക്കാം, ഉമ്മ, ഉപ്പ, ഇത് എത്ര ഭാഗമാക്കി തിരിക്കണം? അല്ല, ആറാക്കി തിരിക്കാൻ പറ്റൂല, കാരണം മക്കളില്ലല്ലോ. മക്കളുണ്ടാകുമ്പോഴാണ് ഇവിടെ അബ്, അല്ലെങ്കിൽ ഇവിടെ ഉമ്മ, ഇവിടെ അബ്, മൂന്ന് അവകാശമാക്കി തിരിക്കല്ലേ. ഉമ്മക്ക് എത്രയാണ്? സ്വത്തിന്റെ മൂന്നിലൊന്ന്, അതായത് ഒന്ന്. ബാക്കി അൽ ബാഖി, ബാക്കി അവകാശം ആർക്കാണ്? ഉപ്പാക്കാണ്, അതായത് രണ്ട്. ഇവിടെയും സ്വത്തിന്റെ, ഉപ്പാന്റെ പകുതി അവകാശമായി ആർക്ക് വന്നു? ഉമ്മാക്ക് വന്നു. എന്താണ് ഇതിന്റെ തെളിവ്? നമ്മൾ പഠിച്ചല്ലോ ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, യൂസിക്കും അല്ലാഹു ഫി ഔലാദിക്കും എന്ന ആയത്തിലൂടെ ഇതൊക്കെ, ഈ നിയമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫഇൻ ലം യകുല്ലഹു വലദ ഇത് വായിക്കാനല്ല മനസ്സിലാക്കാൻ യകുല്ലഹു വലദ മരിച്ച ആൾക്ക് വലുതില്ലെങ്കിൽ എല്ലാവരും മൊബൈൽ ഓഫ് ചെയ്യുക ഇപ്പൊ വരിക്കഹു അബവാഹു അവകാശികളായി ആരാണുള്ളത് അബവാഹു മാതാപിതാക്കൾ ഫലി ഉമ്മിഹി സുലുസു മാതാവിന് സ്വത്തിന്റെ മൂന്നിൽ ഒരു അവകാശമാണ് ഉള്ളത് ഇതൊക്കെ ഖുർആനാ പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ചോദ്യം ഇബ്നു കഥീർ പറയുന്നു യഅഖുദുൽ അബുൽ ബാഖി ഉമ്മാക്ക് മൂന്നെന്ന് കൊടുത്താൽ ഉപ്പാക്ക് ശുദ്ധ തഅസീബ് പ്രകാരമാണ് സ്വത്ത് അവകാശം നൽകപ്പെടുന്നത് എന്താ പറയാൻ കാരണം മക്കള് ഇല്ലാതിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല കണക്ക് പ്രകാരം പിതാവിന് സ്വത്തിൽ നിന്ന് നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല ബാക്കിയാണ് അവകാശം ഈ ബാക്കി എന്ന സംഗതി എവിടെ വരുന്നത് ഹദീസിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് ഈ അവസ്ഥയിൽ അവസാനം ഉദ്ധരിച്ച ഈ ഉദാഹരണ പ്രകാരം കത് അഹദ പിതാവിന് പിതാവ് എടുത്തു പിതാവ് നൽകപ്പെട്ടു എത്ര ഉമ്മി ഉമ്മാക്ക് നൽകപ്പെട്ടതിന്റെ രണ്ടിരട്ടി ഉപ്പാക്ക് നൽകപ്പെട്ടു എന്നൊക്കെ ഈ ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ എത്രയാണ് ആ രണ്ടിരട്ടി വഹുവസ്തുസാനി എത്രയാണ് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇനിയാണ് ഈ നമ്മളിപ്പോഴും നിർത്താമ്പോ പറയും ഷയ്യ മസ്ത പറഞ്ഞ് നിർത്തുകയാണ് ചേർന്ന അതായത് ഈ ഉദാഹരണം നമുക്ക് മനസ്സിലായല്ലോ ഉപ്പ ഉമ്മ അവരോടൊപ്പം ഭർത്താവ് ഭാര്യയോ ഭർത്താവ് ഉണ്ടെങ്കിലോ അതായത് ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചു ഇവിടെ ഭാര്യ മാതാവ് ആരുടെ മാതാവ് മരിച്ച അവിടെ പിതാവ് ഈ മസല പറഞ്ഞ നിർത്തിയാണ് ഇത് അന്തരാവകാശ ശാസ്ത്രത്തിൽ അറിയപ്പെട്ട രണ്ട് മസലകളാണ് അതേപോലെ തന്നെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് സ്പെല്ലിംഗ് ഉണ്ട് തിത്തച്ചുണ്ണി പറഞ്ഞു ഭർത്താവ് മാതാവ് പിതാവ് ഇത് രണ്ട് മസലകളാണ് ഒന്ന് രണ്ട് ഇവിടെ ഭാര്യക്ക് മക്കളുണ്ടോ അല്ലെങ്കിൽ മരിച്ചാൾക്ക് മക്കളുണ്ടോ ഭാര്യക്ക് മക്കളില്ല അപ്പൊ ഭാര്യക്ക് എത്രയാണ് കണക്ക് പ്രകാരം നമ്മൾ ആദ്യത്തെ ക്ലാസ് സൂചിപ്പിച്ചു ആദ്യത്തെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ എടുക്കും എത്രയാണ് സ്വത്തിന്റെ കാൽഭാഗം സ്വത്തിന്റെ കാൽഭാഗം ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത് സ്വത്തിന്റെ കാൽഭാഗമാണ് മക്കളില്ലെങ്കിൽ ഭാര്യക്ക് നൽകപ്പെടേണ്ടത് ഇനി മാതാവിനോ അതെ പിതാവിന് എത്ര കൊടുക്കേണ്ടത് ബാക്കി അതേപോലെ തന്നെ ഇൻഷാല്ലാഹ് നമ്മൾ ഇപ്പോൾ മാതാവിന്റെ അവകാശം എഴുതും ഭർത്താവിന് എത്ര കൊടുക്കേണ്ടത് ഇവിടെ മക്കളില്ല നിസ്ഫ് നിസ്ഫറാല് പകുതി അവകാശം ഇവിടെ കാൽഭാഗം ഇവിടെ മാതാവിനോ ബാക്കിയാണ് പിതാവിന് ബാക്കിയുടെ മാതാവിന് ഇൻഷാല്ലാഹ് പഠിക്കും സുലുസുൽ ബാഖി ഈ രണ്ട് മസലകളെ സംബന്ധിച്ചാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ള ഈ അവസാനത്തെ ഭാഗത്തിൽ വിശദീകരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം ഇബ്നു കസീർ പറയുന്നു ഫറൂഖാന മഅഹുമാ അവരോടൊപ്പം മാതാപിതാക്കളോടൊപ്പം സൗജുൻ ഔ സൗജ ഭർത്താവോ ഭാര്യയോ ഉണ്ടെങ്കിൽ വയഖുദു സൗജുൻ നിസ്ഫ ഭർത്താവ് എത്ര എടുക്കും? ഭർത്താവ് പകുതി അവകാശം എടുക്കും. അതെ, ഭാര്യ എത്ര എടുക്കും? സ്വത്തിന്റെ നാലിൽ ഒരു ഭാഗം. റുബ എന്ന വാക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു. ഏത് വിഷയത്തിൽ? അതിനുശേഷം, ഏതിനുശേഷം? ഭർത്താവിനും ഭാര്യക്കും ഓഹരി പോയതിനു ശേഷം ഉമ്മാക്ക് എന്താണ് അവകാശം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു. എന്താ വ്യത്യാസം വരാനുള്ള കാരണം? ഖുർആൻ എന്താ പറഞ്ഞത്? കുട്ടികളില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മാതാവിന് സ്വത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം പറഞ്ഞല്ലേ. അപ്പൊ ഇത് സ്വത്തിൽ അവകാശികളായി മാതാപിതാക്കൾ മാത്രമായിരിക്കുമ്പോഴാണ് ഈ ആയത്ത് പറയുന്നത്. അപ്പോ ഒരു വിഷയം എന്നതാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മാതാപിതാക്കളുണ്ട്, ഭർത്താവുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്. ഈ രണ്ട് മസലകൾക്കാണ് പണ്ഡിതന്മാര്, അനന്തരാവകാശ ശാസ്ത്രത്തിൽ പണ്ഡിതന്മാര് ഇതെല്ലാരും എഴുതണട്ടോ. ഈ അൽ മസ്അലതാനി, അൽ ഉമരിയതാൻ, ഉമറിന്റെ രണ്ട് മസലകൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മസലകൾ എന്ന് അനന്തരാവകാശ പണ്ഡിതന്മാര് പറയാനുള്ള കാരണം ഇതാണ്. എന്താ കാരണം? ഈ വിഷയം, ഈ വിഷയത്തിൽ, ഈ രണ്ട് മസലകളിൽ ആദ്യമായി തീർപ്പ് പറഞ്ഞോ, തീർപ്പ് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലേക്ക്, നാമത്തിലേക്ക് ചേർത്ത് പറഞ്ഞാണ് അൽ മസ്അലതാനി അൽ ഉമരിയതാൻ. എന്താണ് മസല പറയുന്നു? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് എത്ര അഭിപ്രായമുണ്ട്? മൂന്ന് അഭിപ്രായമുണ്ട്. ഈ മൂന്ന് അഭിപ്രായം നമ്മൾ എടുക്കാൻ പോകുന്നില്ല, അഹദുഹ മാത്രം എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ അഭിപ്രായം മാത്രമാണ് നമ്മൾ ഉദ്ധരിച്ചത്, ബാക്കിയുള്ള അഭിപ്രായം നമ്മെ ബാധിക്കുന്നില്ല. ജുംഹൂറിന്റെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരമാണ് ഇബ്നു കസീർ ശരിപ്പെടുത്തിയത്. അന്നഹ തഅഖുദു സുലുത്തൽ ബാഖി ഫിൽ മസ്അലതൈൻ, ഈ രണ്ട് മസ്അലകളിൽ, ഈ രണ്ട് വിഷയങ്ങളിലും ഉമ്മാക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? സുലുത്തൽ ബാഖി. ഇത് സുലുത്തൽ ബാഖി എന്നാണ് ബാക്കി സ്വത്തിന്റെ, അതെ, മൂന്നിൽ മൂന്നിലൊന്ന്. ബാക്കി സ്വത്തിന്റെ മൂന്നിലൊന്ന്, അറബി പറയുന്ന സുലുസുൽ ബാക്കി എന്ന് പറയും. സുലുസുൽ ബാക്കി. അപ്പൊ ഇവിടെ നമ്മൾ സ്വത്തിനെ നാലാക്കി വിഭജിച്ചാൽ ഭാര്യയ്ക്ക് എത്ര കൊടുക്കേണ്ടത്? ഒന്ന്. ശരി, ബാക്കി സ്വത്ത് എത്രയാണ്? ബാക്കി സ്വത്ത് മൂന്നാണ്. ഈ മൂന്നിന്റെ ഒരു അവകാശം ആർക്ക് കിട്ടും? ഉമ്മാക്ക്, ഉപ്പാക്ക് രണ്ടും. മനസ്സിലായല്ലോ? അതായത് ഭാര്യക്ക് നാലിൽ ഒന്ന്, നാലിലൊന്ന് അവകാശമാണ്. ബാക്കി സ്വത്തിന്റെ ബാക്കിയാണ് ആർക്ക് നൽകപ്പെടുക? ഉമ്മാക്ക്. സുലുസുൽ ബാക്കി, പിതാവിനോ? പിതാവിന് രണ്ട്. അതായത് ബാക്കി, അതായത് മാതാവിന് സുലുസുൽ ബാക്കി നൽകിയതിന് ശേഷമുള്ള ബാക്കി അവകാശമാണ് പിതാവിനുള്ളത്. ഇനി ഭർത്താവിന്റെ ഇതിലേക്ക് പോകാം. ഇവിടെ പോകുമ്പോൾ ഇവിടെ ആറ് അവകാശമാക്കി, ആറ് ഭാഗമാക്കി തിരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ, ഭർത്താവിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര കൊടുക്കേണ്ടത്? മൂന്ന്. ആറിന്റെ പകുതി മൂന്ന്. മാതാവിനോ? മാതാവിനും. അപ്പൊ ഇവിടെ എളുപ്പത്തിന് വേണ്ടി അറബി ചെയ്താണ് സുലുസുൽ ബാക്കി, അഥവാ ബാക്കി സ്വത്തിന്റെ മൂന്നിൽ ഒന്ന്. ശരി, ഇവിടെ മാതാവിന് എത്ര കൊടുക്കേണ്ടത്? അതായത് ഭർത്താവിന് മൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സ്വത്ത് എത്രയാണ്? മൂന്നാണ്. മൂന്നിന്റെ ഒരു ഭാഗം എത്രയാണ്? ഒന്ന്, ബാക്കി രണ്ടാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് അവസ്ഥകളിലും മാതാവിന് ഒന്നും പിതാവിന് രണ്ടും, അഥവാ മാതാവിന്റെ ഇരട്ടി അവകാശമാണ് പിതാവിനുള്ളത്. ഈ രണ്ട് വിഷയങ്ങൾക്ക് എന്താ പറയാ? അൽ മസ്അലതാനി അൽ ഉമരിയതാൻ എന്നാണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നു അന്നൽ ബാഖി കഅന്നഹു ജമീഉൽ മീറാഥി ബിൻനിസ്ബതി ഇലൈഹിമാ. എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം തീർപ്പ് നൽകിയത്? അതായത് ബാക്കിയുള്ള സ്വത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം, ആരെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വത്തിന്റെ മുഴുവൻ എന്ന് പറയുന്നത് അവർക്കെന്താണ് ഭർത്താവിനും ഭാര്യയ്ക്കും നൽകിയതിനു ശേഷമുള്ള ബാക്കി സ്വത്തുണ്ടല്ലോ, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവകാശമുള്ള സ്വത്ത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല കണക്ക് പ്രകാരം നൽകിയ അവകാശികളുണ്ട്. ആ അവകാശികൾക്ക് ആ കണക്ക് പ്രകാരം നൽകിക്കഴിഞ്ഞാൽ ബാക്കി സ്വത്ത് അവകാശികളായിട്ടാണ് മാതാപിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞത്. എന്താണ് വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഓരോരുത്തർക്കും സ്വത്തിന്റെ ആറിലൊന്നുണ്ട്. ഫഇൻ ലം യകുൽ ലഹു വലദുൻ, മാതാപിതാക്കൾക്ക് അഥവാ മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ വരിതഹു അബവാഹു, മാതാപിതാക്കൾക്ക് സ്വത്തിന്റെ അവകാശം ഉണ്ടായാൽ ഫലി ഉമ്മിഹി സുലുസു, മാതാവിന് സ്വത്തിന്റെ മൂന്നിൽ ഒന്നാണ്, ബാക്കി പിതാവിനും പോകും. അപ്പോ മക്കളില്ലെങ്കിൽ സ്വത്തിന്റെ അവകാശികളായി അവർ മാത്രമാണെങ്കിലാണ് സ്വത്തിന്റെ മുഴുവനും മുഴുവനിൽ നിന്നും മൂന്നിൽ ഒരു അവകാശം മാതാവിന് പോകുന്നത്. പക്ഷെ അവിടെ ഭർത്താവും ഭാര്യയും ഉണ്ടായൊരവസ്ഥ അത് ഉമറുള്ളവന് കാര്യത്തിൽ വന്നു. അപ്രകാരം അദ്ദേഹം ഈ രണ്ട് മസലകളിലും ഇങ്ങനെയാണ് വിധിച്ചത്. അതുകൊണ്ട് തന്നെ അൽ മസ്അല അൽ മസ്അലത്താനി അൽ ഉമരിയത്താനി എന്ന് പറഞ്ഞു. ഇവിടെ നിർത്തുകയാണ്. ഇത് ആരുടെ കൗലാണ്? വഹാദ ഖൗ അതിനു മുമ്പ് വഖദ് ജഅലല്ലാഹു ലഹ നിസ്ഫ മാ ജഅല ലിൽ അബി, ഉപ്പാക്ക് നൽകിയതിന്റെ പകുതിയാണ് ആർക്ക് നൽകി കൊടുത്തത്? ഉമ്മാക്ക് നൽകി കൊടുത്തത്. വഖദ് ജഅലല്ലാഹു ലഹ, അവർക്ക് ആർക്ക്? മാതാവിന് നിസ്ഫ, പകുതി. ആരുടെ പകുതി? മാ ജഅല ലിൽ അബി, പിതാവ് നൽകിയതിന്റെ പകുതിയാണ് ആർക്ക് നൽകിയത്? മാതാവിന് നൽകിയത്. ഫതഅഖുദു, മാതാവിന് എടുക്കാം. എത്ര എടുക്കാം? സുലുസൽ ബാഖി, ബാക്കിയുടെ മൂന്നിലൊന്ന്. ബാക്കി സ്വത്തിന്റെ മൂന്നിലൊന്ന്. ഇന്ന് ബാക്കി എന്ന് പറഞ്ഞാല് അതെ പറയാം, ഭാര്യക്കോ ഭർത്താവിനോ കൊടുത്തതിന്റെ ബാക്കി. വയഖുദുൽ അബു, ഒരു അബ് വെട്ടിക്കളയാം. വയഖുദുൽ അബുൽ ബാഖി സുലുസൈഹി, അതിനുശേഷമുള്ള ബാക്കി. അതായത് മാതാവിന് കൊടുക്കുക, അതിനുശേഷം വരുന്ന രണ്ട് അവകാശം, സുലുസൈഹി, സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഉപ്പ എടുക്കും. ഹാദാ ഖൗലു ഉമറ وعثمان وأصح الروايتين عن علي عمر رضي الله عنه عثمان رضي الله عنه علي رضي الله عنه من ذلك قول إذ تنيان وبه يقول ابن مسعود وزيد بن ثابت ابن مسعود وزيد بن ثابت فقال معنا فرمضي زيد بن ثابت كما ذلك ഈ വിഷയത്തിൽ പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ സവിശേഷത? നബി സല്ലം പറയുന്നു, അഫ്രബുവും സയ്യിദ്, അനന്തരാവകാശ വിഷയത്തിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള സഹാബി വരെ ആരാണ്? സയ്യിദ് റളിയല്ലാഹു അൻഹു. സഹീഹായ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. വഹുവ ഖൗലു അൽ ഫുഖഹാഇ സബ്അ വൽ അഇമ്മത്തിൽ അർബഅ വ ജംഹൂറിൽ ഉലമാ, ഏഴ് ഫുഖഹാക്കൾ, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് മുമ്പ് താബിഈ പണ്ഡിതന്മാരായ ഏഴ് ഫുഖഹാക്കൾ, മദീനത്ത് ജീവിച്ച ഏഴ് ഫുഖഹാക്കളായിരുന്നു ഫത്വ സംബന്ധമായ വിഷയങ്ങളിൽ അവലംബിക്കപ്പെടാറുള്ളത്. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ ഹിജ്റ 150 ശേഷം മരണപ്പെട്ട, ഇമാം അബൂ ഹനീഫയാണെങ്കിൽ 150 മരണപ്പെട്ടു. അതിനു മുമ്പുള്ള താബിഈ പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രസിദ്ധരായ മദീനത്ത് ജീവിച്ച അൽഫുഖഹാഉസ്സബ്ഉണ്ട്. അവരുടെയും നാല് മുതൽ ഇമാമിങ്ങളുടെയും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും കൗല് ഇപ്രകാരമാകുന്നു. വേറെല്ലാം കൗലുകളുണ്ട്, അത് നമ്മുടെ വിശദീകരിക്കുന്നില്ല. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ മൂന്നാമത്തെ അവസ്ഥ പറയും. മാതാപിതാക്കൾക്ക് എത്ര അവസ്ഥയുണ്ട്? മൂന്നവസ്ഥയുണ്ട്. ഒന്ന് മക്കളോടൊപ്പമുള്ള അവസ്ഥ, രണ്ടാമത്തെ അവസ്ഥ അവകാശികളായി അവർ മാത്രം ഉണ്ടാവുന്ന അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ എന്താണ്? സഹോദരന്മാരോടൊപ്പം ഉണ്ടാവുന്ന അവസ്ഥ ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ് നമ്മൾ വിശദീകരിക്കുന്നതാണ്. ഏതായാലും ചില ഉദാഹരണമൊക്കെ എടുത്തു കഴിഞ്ഞു, സമയവും അതിക്രമിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഉദാഹരണങ്ങളും കൂടുതൽ വിഷയങ്ങളൊക്കെ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. ഈ ഇൽമ് നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമായ ഇൽമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇൽമിന് സദസ്സിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇഖ്ലാസും ഈമാനും തഖ്വയും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇനിയും ഇതുപോലെയുള്ള സംരംഭമായി സഹകരിക്കാനും ആവേശത്തോടെ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.